section of our study.
നമ്മുടെ പഠനത്തിന്റെ രണ്ടാം ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം.
We looked at the 9 good attitudes we should have.
നമുക്കുണ്ടായിരിക്കേണ്ട 9 നല്ല സ്വഭാവങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു.
And now we are going to talk about the 9 evil attitudes that we should get rid of.
ഇനി നാം വിട്ടുകളയേണ്ട 9 ദോഷകരമായിരിക്കുന്ന മനോഭാവങ്ങൾ.
Now these are not the only things in this sermon. There are many more things.
ഈ പ്രഭാവന്റെ പ്രസംഗത്തിൽ ഈ 9 കാര്യങ്ങൾ മാത്രമല്ല അനേക കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്.
But we have no time to look at them.
എന്നാൽ അതെല്ലാം നോക്കുവാൻ നമുക്ക് സമയമില്ല.
For convenience sake, I'm just talking about only these 18 things.
സൗകര്യാർത്ഥം ഈ 18 കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു എന്ന് മാത്രം.
Don't think that you have studied the whole sermon because you looked at these 18 things.
കഥാവിന്റെ ഈ പ്രസംഗം മുഴുവനായിട്ട് പഠിച്ചു എന്ന് കരുതരുത്. വളരെ തിരഞ്ഞെടുത്ത ചില കാര്യങ്ങൾ മാത്രമാണ് നാം പഠിച്ചത്.
In between, there are many other important things.
ഇതിന്റെയൊക്കെ ഉള്ളിൽ ഇടയിലായിട്ട് പല കാര്യങ്ങളും ഇനിയും കാണുവാൻ സാധിക്കും.
But there is one very important thing that you should understand.
ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്നുള്ളത് ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്.
Now I'm going to tell you something very important. You should listen carefully to understand what I'm going to say.
വളരെ ശ്രദ്ധയോടെ കൂടി ഞാൻ ഇനിയും പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ കരുതുകയാണ്.
Now before we go on to the 9 evil attitudes,
9 ദോഷകരമായിരിക്കുന്ന സ്വഭാവങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്
there is something else we should understand so that we will understand the 9 things better.
ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ അടുത്ത 9 കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കണം, അത് നിങ്ങളെ സഹായിക്കും.
Now that is from verse 17 onwards.
17 മുതൽ,
that is chapter 5 verse 17 onwards.
മത്തായി 5-ാം അധ്യായമാണ്, 5-ാം അധ്യായം 17 മുതൽ
till verse 20.
20-ാം വാക്യം വരെ
the Lord Jesus talks about something about the law.
ന്യായ പ്രമാണത്തെ കുറിച്ച് നമ്മുടെ കർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ്.
The righteousness of the Pharisees and scribes.
പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്.
So we will read verses 17 to 20.
17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഞാൻ ന്യായ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുമോളം ന്യായ പ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നടിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
Verses 17 to 20 we can give a title, Christ and the Law.
17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾക്ക് ഒരു ശീർഷകം നമുക്ക് കൊടുക്കാൻ സാധിക്കും, ക്രിസ്തുവും ന്യായപ്രമാണവും.
Here the Lord Jesus is saying something very important about the law which we should understand.
ഇവിടെ യേശു കർത്താവ് നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഊന്നി പറയുന്നത്.
In verse 17 he says, I am not come to destroy the law but I am come to fulfill it.
17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ വന്നത്.
And in verse 20 the Lord says if your righteousness does not exceed the righteousness of the scribes and the Pharisees, you shall not enter the kingdom of heaven.
20-ാം വാക്യം നമ്മൾ കാണുന്നു, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല.
Now what we are going to read the rest of the sermon,
ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ ഈ പ്രസംഗത്തെ കുറിച്ച് നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോൾ,
you know, there are certain things that we need to carefully understand, otherwise we will not get the message.
വളരെ ശ്രദ്ധയോടെ കൂടി നാം മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്ക് കിട്ടാതെ പോകും.
Now what is the righteousness of the scribes and the Pharisees the Lord is referring to?
നമ്മുടെ കർത്താവ് ഇവിടെ പരാമർശിക്കുന്ന ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി എന്താണ്?
You see, the Pharisees in those days were greatly religious people.
ആ കാലങ്ങളിലെ പരീശന്മാർ എന്ന് പറഞ്ഞാൽ മതപരമായിട്ട് വളരെ ഭക്തിയുള്ളവരായിരുന്നു, വലിയ ഉന്നതരായിരുന്നു.
But the Lord condemned their righteousness.
എന്നാൽ നമ്മുടെ കർത്താവ് അവരുടെ നീതിയെ ന്യായംവിധിക്കുകയാണ്.
And he said, your righteousness should exceed their righteousness.
കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ നീതി അവരുടെ നീതിയെക്കാളും കവിഞ്ഞിരിക്കണം.
So we should understand that statement.
ആ ഒരു പ്രസ്താവന നന്നായിട്ട് മനസ്സിലാക്കണം.
What was wrong with the righteousness of the Pharisees?
പരീശന്മാരുടെ നീതിക്കുണ്ടായ കുഴപ്പം എന്തായിരുന്നു?
It was they were playing religion.
അവരെ ഈ മതപരമായിരിക്കുന്ന കാര്യങ്ങൾ കളിക്കുകയായിരുന്നു, വെച്ചാൽ അത്ര ആ നിലയിലായിരുന്നു അവരുടെ.
They were pretending.
അവരെ അഭിനയിക്കുകയായിരുന്നു.
their religion was formal
avarude
official
avarude madam allengil avarude karyangal madaparamaya karyangal ennarnal adu valare audyogikamayirunnu
it was external
adu porameyulladayirunnu
it was seeking the honor of men
manushyante maanam annveshikkunnathayirunnu
it was sticking to the letter of the law
ന്യായപ്രമാണത്തിന്റെ അക്ഷരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു
Did you understand that?
അത് നിങ്ങൾ മനസ്സിലായോ
What was wrong with the righteousness of scribes and Pharisees?
പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയുടെ പ്രശ്നം എന്തായിരുന്നു
It was external
അത് പുറമേ ഉള്ളതായിരുന്നു
It had to do with certain things that they should do and they should not do certain rules
ചില നിയമങ്ങൾ ചെയ്യാനും പാടില്ലാത്ത ചില എഴുതപ്പെട്ട നിയമങ്ങൾ
Seeking the honor of men by being religious.
മതപരമായ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് മനുഷ്യന്റെ മാനം അന്വേഷിക്കുന്ന സ്വഭാവം.
Instead of following the spirit of the law, they follow the letter of the law.
ന്യായപ്രമാണത്തിന്റെ ആ ഒരു ആത്മാവ് അല്ലെങ്കിൽ അതിന്റെ ആത്മീയത കാണുന്നതിന് പകരം അതിലെ അക്ഷരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു.
Religion outside.
ബാഹ്യമായിരിക്കുന്ന എല്ലാ സ്വഭാവം.
Appearing very godly.
വളരെ നന്നായിട്ട് അഭിനയിക്കുക.
Sticking to certain rules.
ചില കഠിന നിയമങ്ങളെ പിന്തുടർന്ന് പഠിക്കുക.
Pray as such and such time.
ചില പ്രത്യേക സമയങ്ങളിൽ പ്രാർത്ഥിക്കുക
ബിഫോർ മെൻ
മനുഷ്യന്റെ മുമ്പാകെ
ഡൂയിങ് ആംസ്
ദാനം കൊടുക്കുക
in getting involved in religious activities
madhavaramayikkunna karyangalinathu adinathu ulpettu poguka
doing certain things not doing certain things
chila karyangal cheyyadirikkya
following regulations and rules
chila niyamavaligale anusarichu munnottu poguka
legalistic
valare nyayavadigalayittullavar
did you understand that
adu ningal manasilayo
that was their religion
adayirunnu avarude matham
what is the opposite of that
adinte vibhreedam endana
they did not have much insight
ulkaicha ഒട്ടുമില്ലാത്ത ഒരു കൂട്ടരായിരുന്നു
in inside of them in their heart they didn't have much stuff
എന്ന ഈ അവരുടെ ഉള്ളില് കാര്യമായിരിക്കുന്ന ഒന്നും അടങ്ങിയിട്ടില്ല
it was all outside
എല്ലാം പുറമേയായിരുന്നു
they were missing the spirit of the law
ന്യായപ്രമാണത്തിന്റെ ആത്മാവ് അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു
they were just following certain rituals
ചില ആചാരങ്ങളുടെ പിന്നാലെ പോവുകയാണ്
Here the Lord Jesus is teaching
ഇവിടെ നമ്മുടെ കർത്താവ് പഠിപ്പിക്കുകയാണ്
your relationship with God and your attitude inside is more important than certain rituals that you perform outside
ബാഹ്യമായിട്ട് നിങ്ങൾ ആചരിക്കുന്ന ചില പ്രമാണങ്ങളെക്കാട്ടിലും നിങ്ങളുടെ ആത്മാവിന്റെ അവസ്ഥ ഉള്ളിലത്തെ അവസ്ഥയാണ് ഏറ്റവും പ്രധാനം എന്ന് പഠിപ്പിക്കുക
that is what the Lord is teaching
അതാണ് കർത്താവ് പഠിപ്പിച്ചത്
okay another thing that went wrong with their righteousness
ഈ പരീശന്മാരുടെ ശാസ്ത്രമാണ് നീതിയുടെ മറ്റൊരു തെറ്റായ വശം
they interpreted the law the way they liked
ആ ന്യായപ്രമാണത്തെ അവർ വ്യാഖ്യാനിച്ചത് അവരുടെ ഇഷ്ടപ്രകാരമായിരുന്നു
they added human rules and regulations to the law and equated them with the law
മാനുഷിക നിയമങ്ങൾ കൂടി അതിനെ ന്യായപ്രമാണത്തോട് ചേർത്തുകൊണ്ട് ന്യായപ്രമാണത്തിനെ തുല്യപ്പെടുത്തുകയാണ്
that's a problem with religion always
എല്ലായ്പ്പോഴും മതത്തിനുണ്ടാകുന്ന ഒരു പ്രശ്നമാണത്
they add something human to it
മാനുഷികമായിരിക്കുന്ന ചില കൽപ്പനകൾ കൂടി അതിനോട് ചേർക്കുകയാണ്
we also have it
നാമും അങ്ങനെ ചെയ്യാറുണ്ട്
we say we are following the bible 100%
നാം പറയാറുണ്ട് നാം 100% വചനത്തെ അനുസരിക്കുന്നവരാണ്
but we also add our own rules and regulations
നമ്മുടേതായിരിക്കുന്ന ചില നിയമാവലികളോട് അതിനോട് ചേർക്കുന്നവരാണ് നാം
i am sorry to say this
അത് പറയുന്നതിന് എനിക്ക് ദുഃഖമുണ്ട്
in some countries in the world
ഈ ലോകത്തിലെ ചില രാജ്യങ്ങളിൽ
if you don't have a tie you cannot break bread
നിങ്ങൾ ടൈ കെട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം മുറിക്കാൻ സാധിക്കില്ല
in our assembly
നമ്മുടെ ചില സഭകളിൽ
you go and sit there last bench
അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പുറയിൽ പോയിരിക്കണം
no tie
ടൈല്ലെങ്കിൽ
no bread
അപ്പം മുറിക്കാൻ സാധിക്കില്ല
where is that in the bible
അത് വചനത്തിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത്
you are saved you are baptized you are a child of god you believe the right doctrine
നിങ്ങൾ രക്ഷിക്കപ്പെട്ടു ശാനപ്പെട്ടു ശരിയായിരിക്കുന്ന ഉപദേശം പിന്തുടർന്നു പോകുന്നവരാണ്
but no tie
പക്ഷേ ടൈ ഇല്ല
no fellowship
യാതൊരു കൂട്ടായ്മയും ഇല്ല
where is that in the bible
അത് വചനത്തിൽ എവിടെയാണ്
when you before you go to such countries please get a tie if you want to break bread
നിങ്ങൾ രാജ്യങ്ങളിൽ പോകുന്നതിന് മുമ്പായിട്ട് അപ്പം മുറുക്കണമെങ്കിൽ ഒരു ടൈ കൂടെ കരുതിക്കോണം
no coat no bread
കോട്ടില്ലെങ്കിൽ അപ്പം മുറിക്കാൻ സാധിക്കത്തില്ല.
നോ കോട്ട് യു കാനോട്ട് പ്രീച്ച്.
കോട്ടില്ലെങ്കിൽ പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കാൻ സാധിക്കത്തില്ല.
And they believe they are following the scriptures exactly.
അവരും വിശ്വസിക്കുന്നത് വചനത്തെ യഥാർത്ഥമായിട്ട് അനുഗമിക്കുന്നവരാണെന്നാണ്.
വെരി വെരി സാഡ് തിങ്
വളരെ ദുഃഖകരമായിരിക്കുന്ന കാര്യമാണ്.
I asked one of them.
ഞാൻ അതിൽ ഒരാളോട് ഇപ്രകാരം ചോദിച്ചു,
സപ്പോസ് വെൻ യു കം ടു ഇന്ത്യ,
നിങ്ങൾ ഇന്ത്യയിൽ വരുമ്പോൾ,
വി സേ യു ഹാവ് ടു വെയർ എ ധോത്തി ആൻഡ് എ ലുങ്കി, ദെൻ വി വിൽ ഗിവ് യു ബ്രെഡ്.
നിങ്ങൾ മുണ്ടും ഉടുപ്പും ധരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞ ധരിച്ചില്ലെങ്കിൽ അപ്പം തരികയില്ല നിങ്ങൾ പറഞ്ഞാൽ,
ടു ദ വൈറ്റ് മാൻ,
ആ വെള്ളക്കാരനോട് അങ്ങനെ പറഞ്ഞാൽ,
സപ്പോസ് വി സേ ടു ബ്രേക്ക് ബ്രെഡ് യു ഹാവ് ടു ഹാവ് എ ധോത്തി,
അപ്പം മുറിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുണ്ടുടുത്തുകൊണ്ട് വരണം.
ദാറ്റ് ഈസ് റിഡിക്യുലസ്.
അത് വളരെ അർത്ഥശൂന്യമായ കാര്യമാണ്.
ദാറ്റ്സ് വാട്സ് ഹാപ്പനിങ്.
അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ദേർ ആർ മെനി മോർ റൂൾസ്. ഐ ഡോണ്ട് വാണ്ട് ടു ടെൽ യു ഓൾ ദി റൂൾസ്.
ഒരുപാട് ഇങ്ങനെയുള്ള പ്രമാണങ്ങളുണ്ട്.
ഐ ആം ടോക്കിംഗ് അബൌട്ട് അവർ അസംബ്ലി.
നമ്മുടെ സഭകളെ കുറിച്ചാണ്.
Where is that? In Kerala it is something else, you know what it is.
കേരളത്തിൽ വേറൊരു രീതിയാണ്, നിങ്ങൾക്കറിയാം.
It's not in the scripture.
അത് വചനത്തിലുള്ളതല്ല.
But we have added it.
നാം അതിനോട് ചേർക്കുകയാണ്.
And we have equated it with the word of God.
അതിനെ വചനത്തിനോട് തുല്യമായിട്ട് കാണുകയാണ്.
So today when we talk about it, we talk as if it is a doctrine.
അതൊരു ഉപദേശമായിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ അങ്ങ് സംസാരിക്കുകയാണ്.
So people who hear, they think it's in the Bible.
കേൾക്കുന്നവർ ഒരുപക്ഷെ ചിന്തിക്കും ഇത് വചനത്തിലുള്ളതാണെന്ന്.
Okay, that was the problem of the Pharisees.
ഇതായിരുന്നു പരീശന്മാരുടെ പ്രശ്നം.
So it was formal and external.
അത് ബാഹ്യമായിട്ടുള്ളതും ഔദ്യോഗികമായിരുന്നു.
Following certain rules and regulations, do this, don't do this.
Na chila pramanangale aacharangale anugamichu munnotu povu, adu cheyanam idu cheyirathu.
Also they added their own interpretations, ideas and human thoughts and equated them as with the law.
Mathramalla avarude thayirikkunna chila aashayangale manushya kalpanagalayittu vajanathodu cherthu vajanathinu tulalam cheyyukayanu.
And that is what they were preaching.
Adayirunnu avaru prasangichondirunnathu.
They are rabbis, the Pharisees, their leaders.
Avaru avarude rabbimarayirunnu, nethakkanmarayirunnu.
Now this is what you should understand.
Ee oru karyam ningal manasilakkiyirikkanam.
See, when the children of Israel were in Babylon 70 years,
70 varshangal Israel janam Babylonil pravasathilayirunnappol,
many of them had ceased to know Hebrew. They had forgotten their Hebrew.
അവരെ അവരുടെ സ്വന്തം ഭാഷയായിരുന്ന എബ്രായ ഭാഷ മറന്നുപോയി പലരും.
When they came back,
അവര് മടങ്ങി വന്നപ്പോൾ,
the next generation people, they didn't know Hebrew.
അടുത്ത തലമുറയിലുള്ളവർക്ക് എബ്രായ ഭാഷ അറിയാതെ വന്നു.
So like our children, Malayalis in children in America, they may talk a little bit of Malayalam, but they can't read the Bible or hear a Malayalam message.
നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ അമേരിക്കയിൽ പോയി കഴിയുമ്പോൾ ക്രമേണ മലയാളം മറക്കുകയും അത് വായിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കും പോകാം.
They cannot read Malayalam Bible.
അവർക്ക് മലയാളം വേദപുസ്തകം വായിക്കാൻ സാധിക്കത്തില്ല.
Same situation.
അതേ അവസ്ഥ.
When these Jews came back,
ഈ യഹൂദന്മാർ മടങ്ങി വന്നപ്പോൾ,
many of them did not know Hebrew.
പലർക്കും എബ്രായ ഭാഷ അറിയില്ലാതെ.
So they couldn't read the scriptures.
അതുകൊണ്ട് തിരുവചനം വായിക്കുവാൻ അവർ കഴിയാതെ പോയി.
They didn't know what exactly the scriptures said.
യഥാർത്ഥമായിട്ട് വചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു എന്ന് അവർക്ക് അറിയാതെ പോയി.
But they listened to the Bible classes of these Pharisees and rabbis.
എന്നാൽ ഈ പരീശന്മാരുടെയും റബ്ബിമാരുടെയും വചന പഠനം അവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു.
What did they teach?
എന്താണ് അവർ പഠിപ്പിക്കുന്നത്?
Scripture plus their own rules.
തിരുവചനവും അവരുടേതായിരിക്കുന്ന കൽപ്പനകളും.
And the hearers thought this is the word of God.
കേൾക്കുന്നവർ വിചാരിച്ചു ഇത് ദൈവവചനമാണ്.
Did everybody understand that?
എല്ലാവർക്കും മനസ്സിലായോ?
The Lord Jesus is correcting that in the Sermon on the Mount.
യേശു കർത്താവ് ഈ ഒരു വസ്തുതയെ തന്റെ ഗിരിപ്രഭാഷണത്തിൽ കൂടെ ശരിയായി കറക്റ്റ് ചെയ്യുകയാണ്.
He is not correcting the law. That's what you should understand.
ന്യായപ്രമാണത്തെ അല്ല താൻ കറക്റ്റ് ചെയ്തത്.
He is correcting the misinterpretation and misapplication of the law which the Jewish teachers were engaged in.
യഹൂദ പ്രമാണിമാരായിരിക്കുന്ന റബ്ബിമാർ ചെയ്ത അവര് ന്യായപ്രമാണത്തെ തെറ്റായി വ്യാഖ്യാനിച്ചതിനെയാണ് അവർ കറക്റ്റ് ചെയ്തത്, കർത്താവ് കറക്റ്റ് ചെയ്തത്.
The Lord is correcting what people thought as the law.
ലോ ന്യായപ്രമാണം ആണെന്ന് കരുതി ജനങ്ങൾ ചിന്തിച്ച കാര്യങ്ങളെയാണ് കർത്താവ് കറക്റ്റ് ചെയ്തത്.
They thought what these people are, they are rabbis, they, what they say must be in the scriptures.
റബ്ബിമാർ പറഞ്ഞ കാര്യങ്ങൾ തിരുവചനത്തിൽ നിന്നാണെന്ന് ഇവർ ചിന്തിച്ചു പോയി.
But it was not in the scripture.
പക്ഷേ ഇത് തിരുവചനത്തിലുള്ള കാര്യങ്ങളായിരുന്നില്ല.
I'll show you some examples.
ചില ഉദാഹരണങ്ങൾ ഞാൻ എടുത്തു കാണിക്കാം.
So the Lord Jesus makes a particular he uses a particular phrase.
യേശു കർത്താവ് ഒരു പ്രത്യേക പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്.
You have heard.
നിങ്ങൾ കേട്ടത് എന്ന് പറയുകയാണ്.
You have heard this.
നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടല്ലോ.
Jesus did not say you have read this in the law.
നിങ്ങൾ ന്യായപ്രമാണത്തിൽ ഇത് വായിച്ചു എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല.
Did you understand the difference?
വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ?
Look in the Bible.
അതിലേക്ക് നോക്കുക.
Verse 21.
21 ആം വാക്യത്തിൽ
you have heard.
നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
Verse 27. You have heard.
നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
Verse 31. It has been said.
അരുളി ചെയ്തിട്ടുണ്ടല്ലോ.
Verse 33.
33.
യു ഹാവ് ഹേർഡ്.
നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
38.
38.
യു ഹാവ് ഹേർഡ്.
നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
43.
43.
യു ഹാവ് ഹേർഡ്.
നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
When Jesus referred to the scriptures,
യേശു കർത്താവ് തിരുവചനത്തെ പരാമർശിക്കുമ്പോൾ,
how did he say that?
എങ്ങനെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്?
What did he tell Satan in the during temptation?
പരീക്ഷണ നേരിട്ടപ്പോൾ പിശാചോട് എന്താണ് പറഞ്ഞത്?
It is written.
ഇപ്രകാരം എഴുതിയിരിക്കുന്നുവല്ലോ എന്നാണ് പറഞ്ഞത്.
That is referring to scripture.
അത് തിരുവചനത്തെയാണ് റെഫർ ചെയ്യുന്നത്.
You have heard.
നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
What is that referring to?
എന്തിനെയാണ് അത് റെഫർ ചെയ്യുന്നത്?
Not directly to the scripture.
നേരിട്ട് തിരുവചനത്തെ അല്ല.
You have heard what your leaders taught.
നിങ്ങളുടെ പ്രമാണിമാരായിരിക്കുന്ന റബ്ബിമാര് പഠിപ്പിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
Did you understand the difference?
ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ?
But I say to you.
എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു.
So 6 times the Lord said this.
6 പ്രാവശ്യം കർത്താവ് ഇത് പറഞ്ഞിട്ടുണ്ട്.
Verse 21.
21.
27.
27.
31.
31.
33.
33 38 43 43. എന്നല്ല കർത്താവ് പറഞ്ഞത്. നിങ്ങളുടെ റബ്ബിമാർ പഠിപ്പിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാണ് കർത്താവ് പഠിപ്പിച്ചത് പറഞ്ഞത്.
I say unto you.
എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു.
What's the meaning of that?
എന്താണ് അതിന്റെ അർത്ഥം?
I am the authority.
ഞാനാണ് അധികാരി.
I am the one who gave the law.
ഞാനാണ് ന്യായപ്രമാണം കൊടുത്തവൻ.
This is what I meant when I gave the law.
ഈ ന്യായപ്രമാണം കൊടുത്തപ്പോൾ ഇതാണ് ഞാൻ ചിന്തിച്ചിരുന്നത്.
This is the right meaning.
ഇതാണ് യഥാർത്ഥമായിരിക്കുന്ന അർത്ഥം.
This is the right spirit of the law.
ഇതാണ് ന്യായപ്രമാണത്തിന്റെ ശരിയായിരിക്കുന്ന ആത്മാവ്.
What these your rabbis say is not the right spirit of the law.
ഈ നിങ്ങളുടെ റബ്ബിമാര് പഠിപ്പിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ ശരിയായിരിക്കുന്ന ഉപദേശമല്ല.
So he was not correcting the law.
ന്യായപ്രമാണത്തെ കറക്റ്റ് ചെയ്യല്ല കർത്താവ് ചെയ്തത്.
Because he himself gave the law, right? God himself gave the law.
ദൈവം തന്നെയാണ് ന്യായപ്രമാണം കൊടുത്തത്.
So sometimes when people read this, they think the Lord is speaking, correcting the law and speaking against what the law says.
പലപ്പോഴും വായിക്കുമ്പോൾ ആൾക്കാർ ചിന്തിച്ചു പോകാറുണ്ട്, ന്യായപ്രമാണത്തെ കറക്റ്റ് ചെയ്തുകൊണ്ട് അതിനെതിരെ സംസാരിക്കുന്നു എന്ന് ചിന്തിച്ചു. അങ്ങനെയല്ല,
he gave the law.
കർത്താവാണ് ന്യായപ്രമാണത്തെ കറക്റ്റ് ചെയ്യല്ല ചെയ്തത്.
He is correcting the perversion, the misinterpretation of the law.
ന്യായപ്രമാണത്തെ തെറ്റായി വ്യാഖ്യാനിച്ചതിനെയാണ് കർത്താവ് കറക്റ്റ് ചെയ്തത്.
He was giving them the correct meaning and spirit and interpretation of the law.
ന്യായപ്രമാണത്തിന്റെ ശരിയായിരിക്കുന്ന വ്യാഖ്യാനവും ശരിയായിരിക്കുന്ന ആ ഒരു ഉപദേശവുമാണ് കർത്താവ് കൊടുത്തത്.
What God originally intended when he gave the law.
ആ ന്യായപ്രമാണം കൊടുത്തപ്പോൾ അതിൽ കൂടി എന്തൊക്കെയാണോ കർത്താവ് ആഗ്രഹിച്ചത് അതായിരുന്നു.
Did everybody understand this?
അതെല്ലാവർക്കും മനസ്സിലായോ?
Then only you will understand what we are going to study.
എങ്കിൽ മാത്രമേ തുടർന്ന് പഠിക്കാൻ പോകുന്നത് മനസ്സിലാകുകയുള്ളൂ.
So the perverted teaching of the law Jesus is correcting, not the law.
ന്യായപ്രമാണത്തിന്റെ തെറ്റായിരിക്കുന്ന പഠിപ്പീരുകളെയാണ് കർത്താവ് കറക്റ്റ് ചെയ്തത്, അല്ലാതെ ന്യായപ്രമാണത്തെ അല്ല കറക്റ്റ് ചെയ്തത്.
So he said you have heard it.
കർത്താവ് പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
Sir, 6 times the Lord said.
6 പ്രാവശ്യം കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട്.
Now what was wrong with what they heard?
അവർ കേട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അതിന്റെ കുഴപ്പങ്ങൾ?
You know there are I'll just show you some good examples.
ആ ചില നല്ല ഉദാഹരണങ്ങൾ ഞാൻ കാണിക്കാം.
Look at verse 33.
5:33.
Just read that.
കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണമെന്നും പൂർവന്മാരുടെ അരുളിച്ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
34.
ഞാനോ നിങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത്, സ്വർഗത്തെ കൊണ്ട് അരുത്, അത് ദൈവത്തിന്റെ സിംഹാസനം.
You know what was the teaching going on, circulating among the Jews in those days?
ആ കാലങ്ങളിൽ യഹൂദന്മാരുടെ ഇടയിൽ നടന്നുകൊണ്ടിരുന്ന പഠിപ്പീർ എന്താണെന്ന് അറിയാമോ?
Now the explanation is found elsewhere.
മറ്റൊരു ഭാഗത്ത്.
The details are not here.
എല്ലാ വിശദീകരണവും ഇല്ല, മറ്റുള്ള ഭാഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്.
And you know what the people were saying in those days?
ആ കാലത്ത് ജനങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ?
You can read this later in Matthew 23.
മത്തായി 23 നിങ്ങൾക്ക് പിന്നീട് വായിക്കാം.
Verses 21 and 22. 21
22 വാക്യത്തിൽ.
So there the Jews said,
യഹൂദന്മാർ പറഞ്ഞു,
if we take an oath,
ഒരു സത്യം ചെയ്താൽ,
if we take it by the name of God,
ദൈവനാമത്തിൽ അത് സത്യം ചെയ്യണം.
If we take in the name of God, we have to obey.
ദൈവനാമത്തിലാണ് നാം സത്യം ചെയ്യുന്നതെങ്കിൽ അതനുസരിക്കണം.
That we cannot break.
അത് ലംഘിക്കാൻ പാടില്ല.
At the same time, they want to tell lie also.
അതേ സമയം അവർക്ക് കള്ളം പറയുകയും വേണം.
So what to do now?
ഇപ്പൊ എന്ത് ചെയ്യും?
They will not take the name of God.
അതുകൊണ്ട് ദൈവത്തിന്റെ നാമം എടുക്കുകയില്ല.
They say by Jerusalem I say.
യെരൂശലേമിനെ ചൊല്ലി സത്യം ചെയ്യും.
You see their trick?
അവരുടെ ആ ഒരു തന്ത്രം മനസ്സിലായോ?
Why they say Jerusalem?
എന്തിനാണ് അവർ ജെറുസലേമിനെ ചൊല്ലി പറയുന്നത്?
To break it.
അതിനെ ലംഘിക്കാൻ വേണ്ടിയാണ്.
If I say by God,
ദൈവത്തിന്റെ നാമത്തിൽ ചെയ്താൽ,
then we cannot break.
അത് ലംഘിക്കാൻ സാധിക്കില്ല.
So they will say, well, I didn't take the name of God.
അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ അല്ലല്ലോ സത്യം ചെയ്തതെന്ന് പറയും.
Then if somebody asks, why did you break your oath?
എന്തിനാണ് നിങ്ങളുടെ സത്യം നിങ്ങളുടെ പ്രതിജ്ഞ ലംഘിച്ചെന്ന് ചോദിച്ചാൽ,
I didn't take the name of God's name.
ഞാൻ ദൈവത്തിന്റെ നാമത്തെ അല്ല എടുത്തത്.
I only said by Jerusalem.
ഞാൻ യെരൂശലേമിന്റെ പേരിലാണ് എടുത്തത്.
See how they are misinterpreting the word of God.
ദൈവവചനത്തെ എത്ര മോശമായിട്ടാണ് അവർ വ്യാഖ്യാനിച്ചത്.
The law says,
ന്യായപ്രമാണം പറയുന്നു,
for silly things, for serious things, in the name of God thou shalt take pledge.
വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവനാമത്തിൽ സത്യം ചെയ്യണം.
And you should keep it.
അത് നിങ്ങൾ നിലനിർത്തണം.
But to circumvent that, to make a shortcut, to avoid that, instead of God's name, they use all other names.
അതിനെ ഒഴിവാക്കുവാൻ വേണ്ടി കുറുക്കുവഴിയായിട്ട് ദൈവനാമത്തിന്റെ പകരം മറ്റെല്ലാ നാമങ്ങളും എടുക്കുകയാണ്.
By head I am saying. By my head.
എന്റെ തലയെ തൊല്ലി സത്യം ചെയ്യുകയാണ്.
And I break it.
ഞാൻ അത് ലംഘിക്കുകയാണ്.
And you ask me why you broke the pledge.
എന്തിനാണ് ആ സത്യം ലംഘിച്ചെന്ന് ചോദിച്ചാൽ,
I didn't say God, I only said head.
ഞാൻ ദൈവത്തെ ചൊല്ലി അല്ലല്ലോ എന്റെ തലയെ ചൊല്ലിയല്ല സത്യം ചെയ്തത്.
That was the situation in Jerusalem, in among the Jews in those days.
ആ കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളാണ് ഈ പറയുന്നത്.
And the Lord is saying,
കർത്താവ് പറയുകയാണ്,
in verse 34,
34,
there is no need to swear at all.
സത്യം ചെയ്യേണ്ട ആവശ്യമേ ഇല്ല.
Either by heaven or God's throne.
സ്വർഗത്തെ ചൊല്ലിയോ ദൈവത്തിന്റെ സിംഹാസനത്തെ ചൊല്ലിയോ സത്യം ചെയ്യരുത്.
Even your normal talk, even without swearing, should be yes or no.
സത്യം ചെയ്യാതെ തന്നെ നിങ്ങളുടെ സംസാരം ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കണം.
No need of swearing.
അപ്രകാരം ഒരു പ്രതിജ്ഞ എടുക്കേണ്ട കാര്യമില്ല, സത്യം ചെയ്യേണ്ട കാര്യമില്ല.
So for those who belong to the kingdom of God,
അതുകൊണ്ട് ദൈവരാജ്യത്തെ പൗരന്മാരായിരിക്കുന്നവർ,
for us,
നമ്മെ സംബന്ധിച്ച്,
how should we tell the truth?
എപ്രകാരമായിരിക്കണം നാം സത്യം പറയേണ്ടത്?
Should we say by God I am saying?
ദൈവത്തെ ചൊല്ലി ഞാൻ പറയുന്നു.
No need to say that.
അങ്ങനെ പറയേണ്ട ആവശ്യമില്ല.
You simply say tomorrow I will come.
സാധാരണ പറഞ്ഞാൽ മതി, നാളെ ഞാൻ വരും.
You know the people here saying inshallah.
ഇവിടുത്തെ ജനങ്ങൾ ഇൻഷാല്ലാ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ.
That means they don't want to do it.
അത് ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹം.
They're not planning to do it sometimes, but they will say inshallah.
അത് ചെയ്യാൻ അവർക്ക് മനസ്സുമില്ല എങ്കിലും അവരങ്ങ് പറയും ഇൻഷാല്ലാ.
So what is the teaching of the Lord Jesus?
എന്താണ് കർത്താവിന്റെ പഠിപ്പീര്?
No need to swear at all.
സത്യം ചെയ്യേണ്ട അശേഷം സത്യം ചെയ്യരുത്.
You know, in a court of law you may have to touch the Bible and say that is legal.
കോടതിയിൽ ഒരു കാര്യം സത്യം ചെയ്യാൻ വേണ്ടി അവിടെ ബൈബിൾ തൊട്ട് സത്യം ചെയ്യാറുണ്ട്.
But in our normal talk,
എന്നാൽ നമ്മുടെ സാധാരണ സംസാര ശൈലിയിൽ,
how should we swear?
എപ്രകാരമാണ് നാം സത്യം ചെയ്യുന്നത്?
Should we say by God or by heaven or by head?
സ്വർഗത്തെ ചൊല്ലിയോ ദൈവത്തെ ചൊല്ലിയോ തലയെ ചൊല്ലിയോ ആണോ?
Nothing.
അങ്ങനെ ഒരു കാര്യമില്ല.
You simply say tomorrow I will give you back this book.
ഇന്നാളെ ഞാൻ ഈ നിനക്ക് തരും എന്നങ്ങ് പറഞ്ഞാൽ മതി.
That's it.
അത്ര മാത്രം മതി.
No, nothing is to be added.
ഒന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല.
Why do they add it?
എന്തിനാണ് അവർ കൂട്ടിച്ചേർത്തത്?
To make people believe that they will do it.
അവരത് ചെയ്യുമെന്ന് ഉറപ്പായിട്ട് മറ്റുള്ളവർ വിശ്വസിക്കണം.
I want to borrow some money from you.
നിന്നെ കുറിച്ച് കടം മേടിക്കണം പൈസ.
So I'm saying give me next week I will give it.
അടുത്ത ആഴ്ച ഞാൻ അത് തരാം.
By my father I am saying I will give it.
എന്റെ അപ്പന്റെ പേര് പറഞ്ഞങ്ങ് പറയുകയാണ് ഞാൻ തരാം.
I am not planning to give it back at all.
അത് തിരിച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സേ ഇല്ല.
I am planning to run away to Kerala.
കേരളത്തിലേക്ക് ഓടിപ്പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
But why do you take the name of my father so that you will believe, oh, this fellow is swearing, so he will definitely give.
ഇപ്രകാരം ഒരു സത്യം ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയാണ് ഇവൻ അത് ചെയ്യുമെന്ന്.
That is the trick of the Jews.
ഇതായിരുന്നു യഹൂദന്മാരുടെ ഒരു തന്ത്രം.
Jesus is saying,
കർത്താവ് പറയുകയാണ്,
don't do all this.
ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
That is not the meaning of the law.
ഈ ന്യായപ്രമാണത്തിന്റെ അർത്ഥം അതല്ല.
When the law said you should swear by God,
ന്യായപ്രമാണം ദൈവത്തെ ചൊല്ലി സത്യം ചെയ്യണമെന്ന് പറയുമ്പോൾ,
and you want to tell a lie, you take some other name, that's not right.
നിങ്ങൾക്ക് കള്ളം പറയേണ്ടതുകൊണ്ട് നിങ്ങൾ ചില മറ്റൊരു ചില നാമങ്ങൾ എടുക്കുന്നു, അത് ശരിയല്ല.
Okay, look at another example.
മറ്റൊരു ഉദാഹരണം നോക്കാം.
In 38,
മുപ്പത്തിയെട്ട്,
you have heard it has been said an eye for an eye and a tooth for a tooth.
Kannine varam kannum pallinu varam pallu ennu arulichu ningal kettirundallo.
I have no time to show you all the related verses.
Idinodu bandhapetta mattu vaakyangal kaanikkan samayamilla.
But I'm just telling you this, just listen.
Enna ningal parayunnathu shradhikkuka.
What is the Lord saying here?
Endana kartavode parayunnathu?
You see in the Old Testament.
Oh palayil mudil
it said if someone does an offense.
Oru vyakti oru thettaya kaaryam cheythal
you should take that matter to the judge.
Oru karyathe nyayadhipante munpil konduruka.
That is found in Deuteronomy 19.
Avarthana pustham 19 laanadu kaanunnathu.
Verse 18 says.
18th vakyam.
And the judge shall make diligent inquisition.
Nyayadhipan adinte sariyaadikkunna karyam annveshikkum.
Take it to the magistrate.
Kodathilekku adu kondu povumbol.
And he will inquire.
Taan annveshikkum.
And the verse 21 says.
21 parayunu.
Then eye for an eye and tooth for a tooth.
Kannu pagaram kanna pallinu pagaram.
That's the Old Testament.
அது பழைய நியமத்திலாம்.
What's the meaning of that?
என்ன அதின் அர்த்தம்?
If something wrong happens,
தெட்டாய காரியம் சம்பவிச்சால்,
take it to the court.
கோர்ட்டிலேக்கு வருக.
Magistrate will inquire.
நியாயாதிபன் அதை அன்வேஷிக்கும்.
Then if the magistrate thinks that this fellow should be given what he did, then let him give it.
ഈ വ്യക്തി ചെയ്തതിനു പകരമായിട്ട് അവൻ തിരിച്ചു കൊടുക്കണം.
That is the law.
അതായിരുന്നു പ്രമാണം.
But what were the Jews saying?
എന്നാൽ യഹൂദന്മാർ എന്താ പറയുന്നത്?
If you take my eye, I will take your eye.
നീ എന്റെ കണ്ണെടുത്താൽ ഞാൻ നിന്റെ കണ്ണെടുക്കും.
They took law into their own hands.
ന്യായപ്രമാണത്തെ അവരുടെ സ്വന്തമായിട്ട് കൈയിലെടുക്കുക.
Not going to the judge.
ന്യായാധിപനടുക്കലേക്ക് പോകുന്നില്ല.
They want personal revenge.
വ്യക്തിപരമായിരിക്കുന്ന പ്രതികാരമാണ് അവർ
ആഗ്രഹിച്ചത്.
അവർ പറയുന്നത് ന്യായപ്രമാണം പറയുന്നുണ്ട് കണ്ണിന് പകരം കണ്ണ്.
But what is the context in which the law says that?
എന്നാൽ ന്യായപ്രമാണം അത് പറയുന്നതിന്റെ പശ്ചാത്തലം എന്താണ്?
Take it to the court.
കോടതിയിലേക്ക് വരിക.
The judge examines everything.
ന്യായാധിപൻ അത് മുഴുവൻ പരിശോധിക്കും.
And he says, all right, because you took his eyes, I order that your eye also should be taken.
അന്നൊരു ന്യായാധിപൻ അത് വിസ്തരിക്കും. വിസ്തരിച്ചു കഴിഞ്ഞിട്ട് താൻ വിധി പറയും, നീ ഇവന്റെ കണ്ണെടുത്തുകൊണ്ട് നിന്റെയും കണ്ണ് എടുക്കണം.
You see, that is the maximum punishment given to him.
ആ വ്യക്തിക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷയാണത്.
It doesn't mean if a man takes an eye, his eyes also must be taken. It doesn't mean that.
എന്നു പറഞ്ഞാൽ ഒരുവന്റെ കണ്ണ് മറ്റൊരു എടുത്താൽ അവന്റെ കണ്ണും എടുക്കണം എന്നുള്ളതല്ല അതിന്റെ അർത്ഥം.
That is the maximum punishment given to him.
അവന് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷയാണ്.
If you take my eye,
നിങ്ങൾ എന്റെ കണ്ണെടുത്താൽ,
as a retaliation, I should not take your head.
അതിന് പകരമായിട്ട് നിങ്ങളെ തലയെടുക്കുവാൻ കഴിയത്തില്ല.
You understand the difference between them?
അതിന്റെ വ്യത്യാസം മനസ്സിലായോ?
Law says maximum. Okay, he took your eye. Okay, the maximum the judge can give is he take his eyes also.
അവൻ നിന്റെ കണ്ണെടുത്തതുകൊണ്ട് അവന് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ അവന്റെ കണ്ണെടുക്കുക എന്നുള്ളത്.
But how are the Jews using it?
എന്നാൽ യഹൂദന്മാർ എപ്രകാരമാണ് അതിനെ ഉപയോഗിക്കുന്നത്? ന്യായപ്രമാണം പറയുന്നു നിന്റെ കണ്ണെടുത്താൽ ഞാൻ നിന്റെ കണ്ണെടുക്കും.
They are not talking about the judge.
അവര് ന്യായാധിപനെ കുറിച്ച് അവിടെ പറയുന്നില്ല.
You hit me, I also hit you.
നീ എന്നെ ഇടിച്ചു, ഞാൻ നിന്നെ ഇടിക്കുന്നു.
The law does not allow that.
അത് ന്യായപ്രമാണം അനുവദിക്കുന്ന കാര്യമല്ല.
They are misinterpreting the law.
അവരതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ്.
And that is what the Lord Jesus is correcting.
അതിനെയാണ് കർത്താവ് അവിടെ ശരിയാക്കി പറയുന്നത്.
Okay, look at another example.
മറ്റൊരു ഉദാഹരണം നോക്കാം.
Come to verse 43.
മാർക്കോസ് 3.
You have heard that it has been said, thou shalt love thy neighbor and hate thine enemy.
കൂട്ടുകാരനെ സ്നേഹിക്കയെന്നും ശത്രുവിനെ പകയ്ക്കയെന്നും അരുളിച്ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
Now listen carefully, this is very interesting.
വളരെ ശ്രദ്ധിക്കണം, വളരെ പ്രാധാന്യമുള്ളതാണ്.
You have heard it said.
നിങ്ങളെ കേട്ടിട്ടുണ്ടല്ലോ.
What did you hear?
എന്താണ് നിങ്ങൾ കേട്ടത്?
Love your neighbor and hate your enemy.
കൂട്ടുകാരനെ സ്നേഹിക്കുക, ശത്രുവിനെ പകയ്ക്കുക.
That is what the Jewish teachers said.
അതായിരുന്നു യഹൂദ റബ്ബിമാര് പഠിപ്പിച്ചിരുന്നത്.
And everybody who heard it, they thought, oh, the law says like that, love your neighbor and hate your enemy.
അത് കേട്ട എല്ലാവരും വിശ്വസിച്ചു, അയ്യോ ന്യായപ്രമാണം ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, കൂട്ടുകാരനെ സ്നേഹിക്കുക, ശത്രുവിനെ പകയ്ക്കുക.
Let us read the
law. ന്യായപ്രമാണം ഒന്ന് വായിക്കാം.
Leviticus 19.
ലേവിയ പുസ്തകം 19.
All of you look in your Bible, please.
വചനത്തിലേക്ക് ശ്രദ്ധിക്കുക. ലേവിയ പുസ്തകം 19 അധ്യായം.
Verse 18.
18th വാക്യം. പ്രതികാരം ചെയ്യരുത്, നിന്റെ ജനത്തിന്റെ മക്കളോട് പക വയ്ക്കരുത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഞാൻ യഹോവയാകുന്നു. നീ നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം.
Does it say and hate your enemy?
ശത്രുവിനെ പകയ്ക്കാൻ പറയുന്നുണ്ടോ?
Is that sentence in anyone's Bible?
ആരുടെയെങ്കിലും വചനത്തിൽ അപ്രകാരം എഴുതിയിട്ടുണ്ടോ?
What does your Bible say?
എന്താണ് നിങ്ങളുടെ വചനത്തിൽ പറയുന്നത്?
Love your neighbor and hate your enemy.
കൂട്ടുകാരനെ സ്നേഹിക്കുക, ശത്രുവിനെ പകയ്ക്കുക എന്നാണോ?
Does it say that?
അങ്ങനെ ഉണ്ടോ?
Come on, tell me, yes or no?
No.
Does it say hate your enemy?
No.
Look in your Bible. Does it say that? What does it say? Love your neighbor. and hate your enemy. Does it say that in the Bible? Yes or no? Come on.
No.
What does it say? It only says love your neighbor.
കൂട്ടുകാരനെ സ്നേഹിക്കാൻ മാത്രമേ അവിടെ പറയുന്നുള്ളൂ.
That's all.
അത് മാത്രമാണ്.
What have you heard?
നിങ്ങൾ കേട്ടത് എന്താണ്?
Love your neighbor and hate your enemy.
കൂട്ടുകാരനെ സ്നേഹിക്കുക, ശത്രുവിനെ പകയ്ക്കുക.
Did the law say that?
ന്യായപ്രമാണം അങ്ങനെ പറയുന്നുണ്ടോ?
No.
അങ്ങനെ പറയുന്നില്ല.
The second part is their addition.
രണ്ടാമത്തെ ഭാഗം ഈ റബ്ബിമാരുടെ കൂട്ടിച്ചേർക്കലായിരുന്നു.
So they preach, oh, the law says love your neighbor and hate your enemy.
അവർ പഠിപ്പിക്കുകയാണ്, ന്യായപ്രമാണം പറയുന്നു, കൂട്ടുകാരനെ സ്നേഹിക്കുക, ശത്രുവിനെ പകയ്ക്കുക.
And all these people who hear, oh, that is what the law says. Okay.
കേട്ട ജനങ്ങളെ മുഴുവനും വിശ്വസിക്കും, ഓ ഇത് ശരിയാണ്, ഇതാണ് ന്യായപ്രമാണം പറയുന്നത്.
Many of them cannot read Hebrew Bible.
അനേകർക്ക് എബ്രായ വചനം വായിക്കുവാൻ കഴിവില്ല.
This was their own addition.
ഇത് അവരുടെ ഒരു കൂട്ടിച്ചേർക്കലായിരുന്നു.
And there was another interpretation to that addition.
ഈ കൂട്ടിച്ചേർക്കലിനും ഒരു വ്യാഖ്യാനമുണ്ട്.
Who is the enemy?
ആരാണ് ശത്രു?
To a Jew, all Gentiles and Samaritans, non-Jews were enemies.
യഹൂദനെ സംബന്ധിച്ച് യഹൂദ മതത്തിലുള്ള അല്ലാത്തവരെല്ലാവരും അവൻ ശത്രുവാണ്.
So what did they teach?
എന്താണ് അവർ പഠിപ്പിക്കുന്നത്?
God said in the law you should love all Jews and hate all non-Jews.
അവർ പറയുകയാണ്, യഹോവ അരുളിച്ചെയ്തിട്ടുണ്ട് യഹൂദന്മാരല്ലാത്തവർ മുഴുവനും ശത്രുവായതുകൊണ്ട് അവരെ എല്ലാവരെയും യഹൂദനെ സ്നേഹിക്കുക, മറ്റുള്ളവരെ പകയ്ക്കുക.
The Lord did not teach that.
കർത്താവ് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല.
The law did not teach that.
ന്യായപ്രമാണം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല.
But you have heard it like that.
പക്ഷെ നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ.
How did you hear?
എങ്ങനെ നിങ്ങൾ കേട്ടു?
Your teachers taught.
നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ പഠിപ്പിച്ചു.
Jesus says, but I say unto you.
എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു.
That is not the spirit of the law.
അത് ന്യായപ്രമാണത്തിന്റെ പഠിപ്പിയ ഉപദേശമല്ല.
You know, Jesus told about the good Samaritan.
നല്ല ശമരിയനെ കുറിച്ച് കർത്താവ് പറഞ്ഞത് ഓർമ്മയുണ്ടോ?
One man asked, who is my neighbor?
ഒരു വ്യക്തി ചോദിച്ചു, ആരാണ് എന്റെ കൂട്ടുകാരൻ, എന്റെ അയൽക്കാരൻ?
So Jesus gave that story or parable.
ആ ഒരു ഉപമയിൽ കൂടി ആ ഒരു സംഭവം കർത്താവ് പറഞ്ഞു.
Finally, the Lord asked him the question in return.
ഒടുവിലായിട്ട് തിരിച്ച് ആ കാര്യം കർത്താവ് ചോദിക്കുകയാണ്.
Who is your neighbor?
ആരാണ് നിന്റെ അയൽക്കാരൻ?
What's the answer?
എന്തായിരുന്നു മറുപടി?
Who is the answer? Who is your neighbor? That Samaritan.
ശമരിയക്കാരൻ.
Love your neighbor.
നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക.
So whom should you love?
ആരെയാണ് നീ സ്നേഹിക്കേണ്ടത്?
Even the Samaritan.
ശമരിയക്കാരനെയും സ്നേഹിക്കണം.
Jewish teaching?
യഹൂദ പഠിപ്പിയിൽ.
Love all Jews.
എല്ലാ യഹൂദനെയും സ്നേഹിക്കുക.
Hate your enemy, which is Samaritan and Gentile.
ശത്രുവായിരിക്കുന്ന സകല ജാതികളെയും ശമരിയക്കാരെയും വെറുക്കുക.
The Lord Jesus is correcting their perverted interpretation.
യേശു കർത്താവ് അവരുടെ ഈ തെറ്റായിരിക്കുന്ന വ്യാഖ്യാനങ്ങളെ, പഠിപ്പീരുകളെ കറക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുകയാണ്.
So that is the meaning of saying, you have heard what I say.
നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. അതുകൊണ്ടാണ് കർത്താവ് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്.
What you have heard is not the law.
നിങ്ങൾ കേട്ട കാര്യങ്ങൾ ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങളല്ല.
It is interpretation of the law.
അത് ന്യായപ്രമാണത്തിന്റെ ചില വ്യാഖ്യാനങ്ങളാണ്.
It is added, something is added to the law.
ന്യായപ്രമാണത്തോട് ചിലത് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്.
But I am telling you.
ഞാൻ നിങ്ങളോട് പറയുന്നു.
This is the right law.
ഇതാണ് യഥാർത്ഥ പ്രമാണം.
This is the meaning of the law.
ഇതാണ് ന്യായപ്രമാണത്തിന്റെ അർത്ഥം.
This is what God meant when law was given.
ന്യായപ്രമാണം കൊടുത്തപ്പോൾ യഹോവയായ ദൈവം ആഗ്രഹിച്ചതാണ്.
But you have just taken the letter.
എന്നാൽ നിങ്ങൾ അതിന്റെ ആ അക്ഷരങ്ങളാണ് എടുത്തിരിക്കുന്നത്.
You didn't understand the meaning.
നിങ്ങൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല.
This can happen to us also.
ഇത് നമുക്കും സംഭവിച്ചു കൂടായിരിക്കില്ല.
When the Bible says something,
ദൈവജനം ഒരു കാര്യം പറയുമ്പോൾ,
instead of understanding what was meant, what was the spirit of it,
അതിന്റെ ആ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കാതെ,
we just take the letter.
നമ്മൾ അതിനകത്തെ ആ എഴുത്ത് അല്ലെങ്കിൽ അക്ഷരങ്ങൾ നമ്മൾ എടുക്കുകയാണ്.
And we miss the spirit.
നമ്മൾ അതിനെ അതും അത് മുഖാന്തരം യഥാർത്ഥമായി
we make our own interpretation.
നമ്മൾ നമ്മുടേതായിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ കൊടുക്കുകയാണ്.
And we add something to it.
അതിനോട് ചേർത്ത് നമ്മൾ ചിലത് ചിന്തിക്കുകയാണ്.
You know, one thing that you hear in Kerala assemblies.
കേരളത്തിലുള്ള സഭകളിൽ നിങ്ങൾ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമാണ്.
I'm not criticizing, but I'm just trying to correct it.
ഞാൻ അതിനെ വിമർശിക്കുകയല്ല, അതിനെ കറക്റ്റ് ചെയ്യണം.
After the breaking bread.
ഈ ബ്രേക്കിംഗ് അപ്പം നുറുക്കലിന് ശേഷം.
Before that they will say, Lord, this shows your body and your blood.
അതിനുമുമ്പ് പറയും ഇത് കർത്താവിന്റെ ശരീരവും രക്തമാണ് കാണിക്കുന്നു എന്ന് പറയും.
Where does it say that?
എവിടെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്?
ഇത്
തിരുവേണത്തിലെ ഒന്ന് പോരുന്നത് നമ്മൾ കാണുന്നുണ്ട്. തിരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് അപ്പവും മീനും തിരികെ ടേബിളിൽ കൊണ്ടുവരുമ്പോൾ എന്താണ് പറയുന്നത്?
The bread on the table reminds us that there are many people more to be saved.
ഈ മേശമേൽ ഇരിക്കുന്ന അപ്പം ഇനിയും അനേകരെ രക്ഷിക്കപ്പെടാനുണ്ട് എന്നുള്ള സത്യം വിളിച്ചറിയിക്കുന്നു എന്ന് പറയും.
Where does the Bible say that?
എവിടെയാണ് വചനത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്?
Suppose one day the more people came and the bread is finished.
ഒരു ദിവസം കൂടുതൽ ആൾക്കാർ വന്നു ഈ അപ്പം അങ്ങ് തീർന്നു പോയെന്ന് കരുതുക.
What does that mean?
എന്താണ് അതിന്റെ അർത്ഥം?
There is nobody in the world to be saved.
ഇനി ലോകത്തിൽ രക്ഷിക്കപ്പെടാൻ ആരുമില്ല എന്നുള്ളതാണോ?
The leftover on the table has no meaning.
ഈ മേശമേൽ ഇരിക്കുന്ന ശേഷിപ്പിന് ഒരർത്ഥവുമില്ല.
It doesn't mean there are more people to be saved.
ഇനി കൂടുതൽ ആൾക്കാർ രക്ഷിക്കപ്പെടണമെന്ന് അത് വിളിച്ചറിയിക്കുന്നില്ല.
Even if the bread is finished, it still means there are more people to be saved.
ഈ അപ്പം തീർന്നു പോയാൽ പോലും ഇനി അനേകം രക്ഷിക്കപ്പെടാനുണ്ട്.
It's a very simple thing.
അതൊരു ചെറിയ കാര്യമാണ്.
But down through the years, we hear people say this and we also say.
നൂറ്റാണ്ടുകളായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.
The leftover bread and wine has no meaning. Bible doesn't say anything about it.
ഇമേശമേൽ തിരികെ വരുന്ന ആ ശേഷിപ്പായിരിക്കുന്ന അപ്പത്തിനും വീഞ്ഞിനും യാതൊരു നിലയിലുള്ള അർത്ഥവുമില്ല. അത് കഴിഞ്ഞു.
So in every religion, we have our own interpretation and additions.
എല്ലാ മതങ്ങളിലും അവരുടേതായിരിക്കുന്ന ചില കൂട്ടിച്ചേർക്കലുകൾ കാണുവാൻ സാധിക്കും.
We should stick to what the scripture clearly teaches.
തിരുവചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ നാം ഉറച്ചു നിൽക്കണം.
Stick to it.
അതിനെ മുറുകെ പിടിക്കണം.
No compromise.
യാതൊരു പുതുരുത്വവും കാണിക്കണം.
But what the scripture doesn't clearly teach.
വ്യക്തമായിട്ട് തിരുവചനം കാണിച്ചു തരാത്ത കാര്യങ്ങൾ.
Allow freedom.
അതിനെ സ്വതന്ത്രമായിട്ട് വിടുക.
That is what God wants us to do.
അതാണ് നാം ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം.
We all have the Holy Spirit.
നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവുണ്ട്.
Holy Spirit will give us the wisdom to discern it.
കാര്യങ്ങളെ വിവേചിക്കാനുള്ള വിവേകം പരിശുദ്ധാത്മാ നമുക്ക് തരും.
Okay, let's go back to the Jewish situation.
യഹൂദന്മാരുടെ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് പോയി നോക്കാം.
So in those days,
ആ കാലത്ത്
they added to the scripture.
തിരുവചനത്തോട് അവർ ചേർത്ത് കൂട്ടിച്ചേർത്തു.
They gave their own interpretation.
അവരുടേതായിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ കൊടുത്തു.
And the people thought that is the law.
ജനങ്ങൾ വിചാരിച്ചു ഇതാണ് ന്യായപ്രമാണം.
So in this discourse,
ഈ ഒരു പ്രസംഗത്തിൽ,
the Lord Jesus is saying that is not the meaning of the law.
അതല്ല ന്യായപ്രമാണത്തിന്റെ അർത്ഥം എന്ന് പറയുകയാണ്.
You need to look into the spirit of the law.
ന്യായപ്രമാണത്തിന്റെ ആ യഥാർത്ഥമായിരിക്കുന്ന ആ ഒരു ആത്മാവിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലണം.
Let's look at those 9 things.
ആ 9 കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം.
You see in verse 21,
5:21,
it says thou shall not kill.
കൊല ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്.
If you shall kill, you will be in danger of the judgment.
അങ്ങനെ കൊല ചെയ്താൽ നിങ്ങൾ ന്യായവിധിക്ക് യോഗ്യനാകും.
There the judgment means the judgment of the magistrate.
ഇവിടെ ന്യായവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോടതിയിലെ മജിസ്ട്രേറ്റ് ന്യായവിധിയെ കുറിച്ചാണ്.
But in verse 22 it says,
എന്നാൽ 22-ാം വാക്യത്തിൽ,
but I say to you,
ഞാൻ നിങ്ങളോട് പറയുന്നു,
not only that you should not kill,
കൊല്ലരുതെന്ന് മാത്രമല്ല,
you should even not be angry,
കോപിക്കുവോലും ചെയ്യാൻ പാടില്ല.
That is the spirit of the law.
അതാണ് ന്യായപ്രമാണത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥവും സ്പിരിറ്റും.
So what the Jews would say,
എന്നാൽ യഹൂദൻ എന്താണ് പറയുന്നത്?
Oh, if we kill, the magistrate will punish us.
ഞാൻ കൊന്നാൽ ന്യായാധിപൻ ശിക്ഷിക്കും.
But Jesus said,
കർത്താവ് പറയുകയാണ്,
verse
22,
God will punish you.
ദൈവം ശിക്ഷിക്കും.
That is, you will go to hell.
എന്ന് പറഞ്ഞാൽ നീ നരകത്തിൽ പോകും.
That they did not say.
അത് അവർ പറയുന്നില്ല.
They say,
അവർ പറയുന്നത്,
if you kill, the magistrate will punish you.
നിങ്ങൾ കൊന്നാൽ ന്യായാധിപൻ നിങ്ങളെ ശിക്ഷിക്കും.
But Jesus said,
കർത്താവ് പറയുകയാണ്,
2 corrections.
രണ്ട് കാര്യങ്ങൾ അവർ ശരിക്ക് കറക്റ്റ് ചെയ്യാണ്.
1, even if you don't kill,
നിങ്ങൾ കൊന്നില്ലെങ്കിൽ പോലും,
if you have the spirit of murder,
കൊലയുടേതായിരിക്കുന്ന ഒരു ആത്മാവ് നിങ്ങൾ ഉണ്ടെങ്കിൽ,
that is wrong.
അത് തെറ്റാണ്.
Secondly,
രണ്ടാമതായിട്ട്,
don't just worry about the fact that magistrate will punish you.
ന്യായാധിപൻ നിങ്ങളെ ശിക്ഷിക്കുമെന്നുള്ള കാര്യത്തെ ഓർത്ത് ചിന്തിക്കേണ്ട കാര്യമില്ല.
God will put you in hell.
ദൈവം നിങ്ങളെ നരകത്തിലയക്കും.
You think of that.
അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക.
Not that the police will arrest you.
പോലീസ് അറസ്റ്റ് ചെയ്യുന്നുള്ളതല്ല.
You think of God and what God will do.
ദൈവത്തെ കുറിച്ച് ചിന്തിക്കുക, ദൈവം ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുക.
So what was the letter of the law outside?
എന്നാൽ ന്യായപ്രമാണത്തിന്റെ എഴുത്തുകൾ എന്താണ് പുറമേ കാണിക്കുന്നത്?
Don't kill.
കൊല ചെയ്യരുത്.
An act of killing.
ആ ഒരു പ്രവൃത്തിയാണ് കാണിക്കുന്നത്. കർത്താവ് പറയുന്നു,
the spirit behind it that leads to murder also should be avoided.
കൊലയിലേക്ക് നയിക്കുന്ന ആ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ചിന്ത, ആ ഒരു ആത്മാവിനെ അതിനെ ഇല്ലാതാക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. ഒരു യഹൂദം പറയും, ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഞാൻ ന്യായപ്രമാണം അനുസരിച്ചു.
But Jesus said,
കഥാ പറയുകയാണ്,
you haven't obeyed the law.
നീ ന്യായപ്രമാണം അനുസരിച്ചിട്ടില്ല.
If you are hating in your heart,
നിന്റെ ഹൃദയത്തിൽ നിനക്ക് പകയുണ്ടെങ്കിൽ,
you are guilty.
നീ കുറ്റക്കാരനാ.
If you are harboring anger in your heart,
നിന്റെ ഹൃദയത്തിൽ നിനക്ക് കോപം വന്നാൽ,
you are guilty.
നീ കുറ്റക്കാരനാണ്.
Those who belong to the kingdom of God,
ദൈവരാജ്യത്തിന്റെ ആ പൗരനായിട്ടിരിക്കുന്ന വ്യക്തി,
not only should obey the law in its letter,
ഈ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുകയെന്ന് മാത്രമല്ല,
you should follow the spirit.
ആ ന്യായപ്രമാണത്തിന്റെ ആത്മാവിനെ അനുഗമിക്കുവാൻ തയ്യാറാകണം.
Not only that, we should not kill somebody with a knife.
ഒരു കത്തി കൊണ്ട് ഒരു വ്യക്തിയെ കൊല്ലുക എന്നുള്ളത് മാത്രമല്ല,
you should not kill someone's reputation with your pen.
നിങ്ങളുടെ പേന കൊണ്ട് ചില വ്യക്തികളുടെ അഭിമാനത്തെ ത്യജിക്കുവാനിടയായിരുന്നത്.
Character assassination.
സ്വഭാവ ഹത്യ എന്നാണ് പറയുന്നത്.
Assassination means killing.
Assassination എന്ന് പറഞ്ഞാൽ കൊല ചെയ്യുക.
Have you killed anybody?
ആരെങ്കിലും നിങ്ങൾ അപ്രകാരം കൊന്നിട്ടുണ്ടോ?
Suppose I ask you, have you killed anybody? I think all of you, no, we have never killed anybody.
ആരെങ്കിലും നിങ്ങൾ കൊന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് പറയുമില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല.
Have you done character assassination?
ആരുടെയെങ്കിലും സ്വഭാവത്തെ നിങ്ങൾ കൊന്നിട്ടുണ്ടോ?
Sisters,
സഹോദരിമാരെ,
have you killed anybody like that?
അങ്ങനെയെങ്കിൽ ആരെയെങ്കിലും നിങ്ങൾ കൊന്നിട്ടുണ്ടോ?
By your gossip,
നിങ്ങളുടെ ആ ഒരു gossip കൊണ്ട്.
Brothers, through your pen, your email.
സഹോദരിമാരെ, നിങ്ങളുടെ പേന കൊണ്ട്, നിങ്ങളുടെ ഇമെയിൽ കൊണ്ട്.
That's what you should think.
അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം.
You belong to the kingdom of God.
നിങ്ങൾ ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ്.
Don't go around saying, I've never killed anyone, I've never shot anyone, I've never stabbed anyone.
ഞാൻ ആരെയും കൊന്നിട്ടില്ല, ആരെയും വെടിവെച്ചിട്ടില്ല, ആരെയും ഞാൻ അടിച്ചിട്ടില്ല എന്ന്
പറയുന്നു.
അത് മാത്രം പോരാ.
Do you maintain a heart, hatred in your heart?
എപ്പോഴെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ആ പക വെച്ചിട്ടുണ്ടോ?
That is wrong.
അത് തെറ്റാണ്.
You see the difference between the letter and the spirit?
അക്ഷരങ്ങളും ആത്മാവും ഉള്ള വ്യത്യാസം കണ്ടോ?
Second thing.
രണ്ടാമത്തെ കാര്യം.
Verse 27.
27-ാം വാക്യം.
Don't commit adultery.
വ്യഭിചാരം ചെയ്യരുത്.
A Jew would say, oh, I never commit adultery with anyone's wife or anything like that.
ഒരു യഹൂദം പറയും, ഞാൻ ആരോടും അപ്രകാരം വ്യഭിചാരം ചെയ്തിട്ടില്ല.
But the Lord says, have you looked at anyone with the wrong intention?
എന്നെ കർത്താവ് പഠിപ്പിക്കുകയാണ്, തെറ്റായിരിക്കുന്ന മോഹം വെച്ചുകൊണ്ട് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ?
Then you have committed adultery.
അങ്ങനെ നോക്കിയാൽ നിങ്ങൾ വ്യഭിചാരം ചെയ്തു പോയി.
Jew wouldn't speak of that.
യഹൂദൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല.
Only he would speak of the act.
ആ യഹൂദൻ എപ്പോഴും ആ പ്രവൃത്തിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്.
The Lord says, behind the act, there is an intention, there is a thought, there is imagination, there is look, that also should be overcome.
കഥാ പറയുകയാണ്, ആ വ്യഭിചാരത്തിന്റെ പിന്നിൽ ഒരു ചിന്തയുണ്ട്, ഒരു മോഹമുണ്ട്, അതാണ് അതിലേക്ക് നയിക്കുന്നത്, അതിനെ ഇല്ലാതെയാക്കണം.
That is why we should be careful with the internet and watching TV and other things.
അതുകൊണ്ടാണ് ഇന്റർനെറ്റും ടിവിയും ഒക്കെ നമ്മൾ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന വസ്തുക്കൾ.
Looking at magazines and pictures, we should be careful.
ചില മാസികകളും പടങ്ങളും കാണുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം.
It is possible to commit adultery in our heart.
നമ്മുടെ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
And the third thing.
മൂന്നാമത്തെ കാര്യം.
Swearing.
സത്യം ചെയ്യുക.
You don't have to swear in anyone's name.
ആരുടെ നാമത്തിൽ സത്യം ചെയ്യേണ്ട കാര്യമില്ല.
Let your word be yeah or nay.
നിങ്ങളെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഉവ്വൊന്നും ഇല്ല ഇല്ലെന്നും ആയിരിക്കട്ടെ.
You know, in James chapter 5 verse 12 we read that.
യാക്കോബ് 5ന്റെ 12 നമ്മൾ വായിക്കുന്നുണ്ട്.
Ephesians 4:25.
എഫേസ്യ ലേഖനം 4ന്റെ 25.
Colossians 3:9.
കൊലോസ്യർ 3ന്റെ 9.
All these words speak about our talk.
ഇതെല്ലാം നമ്മുടെ സംസാരത്തെ കുറിച്ചാണ് പറയുന്നത്.
Speak the truth in love.
സ്നേഹത്തിൽ സത്യം സംസാരിക്കുക.
Say yes or no.
ഉവ്വ് എന്നും ഇല്ല എന്നും പറയുക.
Season your speech with salt.
ഉപ്പിനാൽ രുചി വരുത്തുന്ന വാക്കുകൾ പറയുക.
That is how we should speak.
ഇങ്ങനെ ആയിരിക്കണം നാം സംസാരിക്കേണ്ടത്.
You don't have to say by God or by Bible I will do this, I will not do it.
ദൈവത്തെ ചൊല്ലി വചനത്തെ ചൊല്ലി ഒന്നും ഞാൻ ചെയ്യുമെന്ന് പറയേണ്ട കാര്യമില്ല.
Just in your casual talk speak the truth. That's it.
നമ്മുടെ സംസാര രീതിയിൽ തന്നെ സത്യം സംസാരിക്കുക.
Is it like that?
അങ്ങനെയാണോ?
Many believers You cannot depend on their talk.
Aneka vishwasigalude samsarathe namukku aashrayikkuvan kariyathu pogiyana.
If they are saying they are going to the west, be sure they are going to the east.
Avare padinarottu ponnu parnal kedakotta irikkum povunathu.
Is your talk like that?
Anganeyano ningala samsaram.
You belong to the kingdom of God.
Ningal devarajyathinte pavaranmarana.
Your God doesn't approve that.
നിങ്ങളുടെ ദൈവം അത് അംഗീകരിക്കുന്നില്ല.
No need to say firmly, I'm telling you.
ഉറപ്പോടുകൂടി ഞാൻ പറയുന്നു എന്ന് പറയേണ്ട കാര്യമില്ല.
No need.
അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല.
Just speak the truth in normal way. That's it.
സാധാരണ നിലയിൽ സത്യം സംസാരിച്ചാൽ മതി.
Go to the next thing.
അടുത്ത കാര്യത്തിലേക്ക് പോകാം.
Number 4.
നാലാമത്തെ കാര്യം.
Revenge, verse 38.
പ്രതികാരം 28 ആം വാക്യത്തിലാണ്.
Verse 39, Jesus said. In verse 39, the Lord said, If someone shall smite thee in the right cheek, turn to him the other also.
ദുഷ്ടനോട് എതിർക്കരുത്, നിന്റെ വലത്തെ ചെകിട്ട് അടിക്കുന്നവനെ മറ്റേതും തിരിച്ചു കാണിക്കുക.
There are many explanations to be given, but we have no time to go into the details.
അനേക വിശദീകരണം കൊടുക്കാൻ സാധിക്കും, വിശദീകരണത്തിലേക്ക് പോകുന്നില്ല.
Have no spirit of revenge.
പ്രതികാരത്തിന്റെ ആത്മാവ് ഉണ്ടാകുവാനേ പാടില്ല.
Commit things to the one who judges righteously.
ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഫലമേൽപ്പിക്കുക.
There is one very interesting thing here in verse 41.
41-ile oru pradhanapetta karyamundu.
Whosoever shall compel thee to go a mile, go with him twice.
Oruthu ninne oru naaliga poguva nirbandhichal rendu naaliga avanodu poguva.
There is a special meaning for that.
Adhu oru pratheeka artham undu.
When the Romans were ruling Israel,
Israelil Romakkar bharichondirunna kaalathu,
the Roman soldiers had the right to ask the Jews to carry their gear, their baggage for 1 mile.
Ee Roma pattalakkare yahudanmarodu പറയും അവരുടെ ലഗേജുകൾ ഭാരമുള്ള ബാഗുകൾ എടുത്തുകൊണ്ട് അവരുടെ കൂടെ വരണമെന്ന്
പറയും.
അതുകൊണ്ടാണ് അവര് ശിമോനോട് കർത്താവിന്റെ ക്രൂസ് ചുമക്കാൻ പറഞ്ഞത്.
സോ ഇഫ് യു ആർ എ ജൂ വാക്കിംഗ് ഡൗൺ ദി റോഡ്,
നിങ്ങളൊരു യഹൂദനായാണ് റോഡിൽ കൂടെ നടന്നു പോവുകയാണെങ്കിൽ,
and a Roman soldier sees you,
ഒരു റോമൻ പട്ടാളക്കാരൻ അത് കണ്ടാൽ,
come on, take my gear, my baggage.
കടന്നു വന്ന് എന്റെ ബാഗ് എടുത്തുകൊണ്ട് വരാൻ പറയും.
You have to do it.
നിങ്ങൾ അത് ചെയ്തേ
പറ്റും.
നിങ്ങൾ അവരുടെ അധികാരത്തിനെതിരെയാണ്.
But he can ask you to carry it only 1 mile.
എന്നാൽ അവന് നിങ്ങളോട് പറയാൻ പറ്റുന്നത് ഒരു മൈല് മാത്രമാണ്.
When you finish 1 mile,
ഒരു മൈല് നിങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ,
you can leave it and come back.
അത് ഇട്ടിട്ട് നിങ്ങൾ തിരിച്ചു പോകും.
He cannot ask you, come on, 2 miles.
അവന് നിങ്ങൾ 2 mile വരണമെന്ന് പറയാൻ സാധിക്കത്തില്ല.
That's not allowed.
അത് അനുവദിക്കുന്നില്ല.
But Jesus said,
കർത്താവ് പറയുകയാണ്,
if he asks you to go 1 mile,
നിന്നോട് ഒരു മൈല് പോകാൻ പറഞ്ഞാൽ,
go 2 miles.
2 mile പോകുക. എന്താണ് അർത്ഥം അറിയാം?
Those who belong to the kingdom of God,
ദൈവരാജ്യത്തിന്റെ അവകാശിയായിരിക്കുന്ന വ്യക്തി,
should show a different spirit.
ഒരു വ്യത്യസ്ത മനോഭാവം കാണിച്ചു കൊടുക്കണം.
You know, how do these Jews carry this 1 mile?
ഈ എങ്ങനെയാണ് യഹൂദൻ ഈ ഒരു മൈല് ഇത് വഹിച്ചുകൊണ്ട് പോകുന്ന അറിയാമോ?
Is he happy?
അവൻ സന്തുഷ്ടനാണോ?
No.
ഒരിക്കലും
അല്ല. He's cursing.
അവൻ ചതിച്ചുകൊണ്ടാണ് പോകുന്നത്.
These Jewish fellows, these Romans,
ഈ റോമാക്കാര്,
they captured our land.
ഞങ്ങളുടെ രാജ്യം പിടിച്ചടക്കി.
What a slavery is this.
എത്ര അടിമത്തമാണിത്.
His grudge inside.
അവന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഞരങ്ങ് ഇതാകുകയാണ്. എങ്കിലും പുറപ്പെടുത്തുകൊണ്ട് അവനത് വഹിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു മൈല് കഴിഞ്ഞു കഴിയുമ്പോൾ നിന്റെ ഭാരം ഇവിടെ കിടക്കുന്ന അവൻ പോവുകയാണ്, ഇട്ടിട്ട് പോവുകയാണ്.
But you are Christian.
എന്നാൽ നീ ഒരു ക്രിസ്ത്യാനിയാണ്.
You carry 1 mile.
നീ ഒരു മൈല് സഞ്ചരിച്ചു.
When that 1 mile is over,
ആ ഒരു മൈൽ അവസാനിച്ചു കഴിയുമ്പോൾ,
you are asking him,
നീ അവനോട് ചോദിക്കുകയാണ്,
Sir, can I carry 1 more mile for you?
സാറേ, ഞാൻ ഒരു മൈൽ കൂടി ഇത് എടുത്തോണ്ട് വരട്ടെ.
What is this?
ഇതെന്തൊരു സ്വഭാവമാണ്.
This is a new breed of people.
ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള ജാതിയാണല്ലോ ഇത്.
You want to carry 1 more mile and help me?
നിനക്ക് ഒരു മൈൽ കൂടെ കൊണ്ടുവന്ന് എന്നെ സഹായിക്കണമോ?
You have a different spirit.
നിനക്ക് ഒരു വ്യത്യസ്ത മനോഭാവം ഉണ്ടല്ലോ.
That is what Jesus is teaching here.
അതാണ് യേശു കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്.
All the people in the world murmur and complain and grumble.
ലോകത്തിലുള്ള സകല മനുഷ്യരും പുറപുറുക്കുകയും പഴയ ദുഷ്യം പറയുമ്പോൾ,
but you,
നിങ്ങൾ,
should have a different spirit.
ഒരു വ്യത്യസ്ത ആത്മാവുള്ളവരായിരിക്കണം.
Because you are my followers.
കാരണം നിങ്ങൾ എന്റെ അനുഗാമികളാണ്.
You are a new breed of people.
നിങ്ങൾ ഒരു പ്രത്യേക ജാതിയാണ്.
Everybody in the world is complaining and murmuring and cursing.
ലോകത്തിലുള്ള സകല മനുഷ്യരും പിറുപിറുക്കുകയും പരാതി പറയുകയും ചെയ്യുമ്പോൾ നീ സന്തോഷത്തോടുകൂടി അത് ചെയ്യുക. നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ ഒരു ആത്മാവ് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കർത്താവ് അവിടെ പഠിപ്പിക്കുന്നത്.
So in all these teachings of the Lord Jesus,
കർത്താവിന്റെ എല്ലാ പഠിപ്പീരുകളിലും
the Lord is saying it is not enough just to obey the letter, the external part of the law.
കർത്താവ് എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ബാഹ്യമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക മാത്രമല്ല,
you should have a different spirit.
ഒരു വ്യത്യസ്ത ആത്മാവ് നിങ്ങൾക്കുണ്ടായിരിക്കണം.
You should partake of divine nature.
ദിവ്യ സ്വഭാവത്തോട് കൂട്ടാളികളായി തീരണം.
Not just following a set of rules.
കേവലം ചില നിർദ്ദേശങ്ങൾ അനുഗമിക്കാനും മാത്രമല്ല,
because of your vital relationship with God.
ദൈവമായിട്ടുള്ള നിസ്തുല്യമായിരിക്കുന്ന ബന്ധം നിങ്ങൾക്കുള്ളതുകൊണ്ട്
an expression of divine nature should be there in your look, in your behavior, in your talk. People should see that you are different.
നിങ്ങളുടെ നോട്ടത്തിലും നിങ്ങളുടെ ഭാവത്തിലും നിങ്ങളുടെ സംസാരത്തിലും എല്ലാം ആ ദിവ്യമായിരിക്കുന്ന സ്വഭാവം വെളിപ്പെട്ടു വരണം.
When Jesus said, love your enemies,
നിങ്ങളുടെ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് കർത്താവ് പറയുമ്പോൾ,
in verse 45 and 46 and 47,
45, 46, 47,
and verse 48,
48-ാം വാക്യത്തിലും,
Jesus says, your heavenly father is like that.
നിങ്ങളുടെ സ്വർഗീയ പിതാവ് അങ്ങനെയാണ് എന്ന് പറയുകയാണ്.
He gives rain to the wicked also. He gives rain to the wicked also.
അവൻ ദുഷ്ടന്മാർക്കും മഴയെ കൊടുക്കുന്നവനാണ്.
He causes the sun upon the righteous and the wicked.
അവൻ നീതിമാന്റെ മേലും ദുഷ്ടന്റെ മേലും മഴ അയക്കുന്നവനാണ്.
That is the character of your heavenly father.
ഇതാണ് നിങ്ങളുടെ സ്വർഗീയ പിതാവിന്റെ സ്വഭാവം.
Therefore,
അതുകൊണ്ട് ഇരുപത്തിയെട്ടാം വാക്യത്തിൽ,
you should also show the character of your father.
അതുകൊണ്ട് നിങ്ങളെ സ്വർഗത്തിലെ പിതാവിന്റെ 48-ാം വാക്യത്തിൽ നിങ്ങളും സ്വർഗീയ പിതാവിന്റെ സ്വഭാവം കാണിക്കണം.
Read that verse 48.
48-ാം വാക്യം, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ.
So did you understand the teaching of the law?
കർത്താവിന്റെ പഠിപ്പിച്ച മനസ്സിലായോ?
Your father in heaven,
നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവ്,
he loves even the wicked people.
അവൻ ദുഷ്ടന്മാരെ സ്നേഹിക്കുന്നു.
He gives rain even to the man who says there is no God.
ദൈവം ഇല്ല എന്ന് പറയുന്നവർക്ക് മഴയെ കൊടുക്കുന്നു.
Are you my children?
നിങ്ങൾ എന്റെ മക്കളാണോ?
Then you should show my character.
അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്റെ സ്വഭാവം കാണിക്കണം.
When he says go 1 mile, you should say I'll come 2 miles.
ഒരു മൈൽ നിന്നോട് വരാൻ പറഞ്ഞാൽ നീ 2 മൈൽ പോണം.
When you see an enemy,
ഒരു ശത്രുവിനെ കണ്ടാൽ അവനെ സ്നേഹിക്കുക, അവനോട് പ്രാർത്ഥിക്കുക.
You should prove that you are my children.
അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ്, അങ്ങനെയെങ്കിൽ എന്റെ മക്കളാണ് നിങ്ങളെന്ന് നിങ്ങൾ തെളിയിക്കുക.
The world should know that we are God's children, seeing our life and our character.
നമ്മുടെ സ്വഭാവവും നമ്മുടെ ജീവിത രീതിയും ലോകം കണ്ടിട്ട് നാം ദൈവമക്കളാണെന്ന് പറയുവാനിടയായിത്തീരണം.
6th chapter 6 verse 1.
ആറാമത്തെ കാര്യം, 6:1,
don't seek the honor of men.
മനുഷ്യന്റെ നീതിയെ, മനുഷ്യന്റെ മാനത്തെ അന്വേഷിക്കരുത്.
When you give to God,
ദൈവത്തിന് വേണ്ടി നിങ്ങൾ കൊടുക്കുമ്പോൾ,
or to the poor people,
ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ,
don't seek man's honor.
മനുഷ്യന്റെ മാനം അന്വേഷിക്കരുത്.
Do it secretly.
വളരെ രഹസ്യത്തിൽ അത് ചെയ്യുക.
You know, the Jews would blow a trumpet and make a big band and noise when they are giving alms to the poor people, so that everybody will know, oh, that poor Jew, he is feeding 100 people today.
യഹൂദന്മാരെ ദരിദ്രന്മാർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവരെ വലിയ കാഹളം ഊതി കുഴലൂതി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ പറയും, യഹൂദന് അത്രയും പേർക്ക് ആഹാരം കൊടുത്തു എന്ന് പറയും.
We should never do that.
നാം അത് ചെയ്യാൻ പാടില്ല.
We should never seek glory through spiritual things.
ആത്മീയ കാര്യങ്ങൾക്ക് മഹത്വം അന്വേഷിക്കുവാൻ പാടില്ല.
Even in preaching we can see glory.
പ്രസംഗത്തിലും മഹത്വം അന്വേഷിക്കാൻ സാധ്യതയുണ്ട്.
In singing we can see glory to ourselves.
പാടുമ്പോൾ നമ്മളിലേക്ക് തന്നെ മഹത്വം വരുവാൻ സാധ്യതയുണ്ട്.
In giving to the gospel work we can see glory.
സുവിശേഷത്തിന് വേണ്ടി നമ്മൾ ചെലവിടുമ്പോൾ മഹത്വം വരാൻ സാധ്യതയുണ്ട്.
Do it as secretly as you can.
എത്രമാത്രം രഹസ്യ സ്വഭാവത്തോടെ ചെയ്യാമോ അത്രയും അത് ചെയ്യുക.
Sometimes people may come to know. That's a different thing. But you shouldn't let them know.
ഒരു സമയത്ത് ജനങ്ങൾ അത് അറിയുവാൻ ഇടയായി തീർന്നേക്കാം, പക്ഷെ നിങ്ങളായിട്ട് ചെയ്യാൻ പാടില്ല.
You should never let others know.
മറ്റുള്ളവരെ അറിയുവാൻ നിങ്ങളൊരു മുഖാന്തരമാകരുത്.
Never seek the honor from man.
മനുഷ്യന്റെ മാനം അന്വേഷിക്കുവാൻ പാടില്ല.
And the 7th thing,
ഏഴാമത്തെ കാര്യം,
verse 19,
6:19,
get rid of covetousness.
ദ്രവ്യാഗ്രഹത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക.
Be concerned about the riches in heaven.
സ്വർഗത്തിലെ നിക്ഷേപങ്ങളെ കുറിച്ച് ചിന്തിക്കുക.
People are concerned, the people in the world are concerned about amassing wealth here.
ഈ ലോകത്തിലെ ജനങ്ങൾ ഈ ലോകത്തിന്റെ സമ്പാദ്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്.
The Lord says invest in eternity.
കർത്താവ് പറയുകയാണ് സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുക.
Don't love money.
പണത്തെ സ്നേഹിക്കരുത്.
Verse 25,
25,
don't be anxious.
വിചാരപ്പെടരുത്.
ഓൾ ദി പീപ്പിൾ ഇൻ ദി വേൾഡ്, ദി ജെന്റൈൽസ് ഹു ഡു നോട്ട് നോ ഗോഡ്, ദേ ആർ വറീഡ് അബൌട്ട് സോ മെനി മെറ്റീരിയൽ തിങ്സ്.
ദൈവത്തെ അറിയാത്ത ജാതികളാണ് പല കാര്യങ്ങൾക്ക് വേണ്ടി ആകുലപ്പെടുന്നത്.
ഫോർ യു ദേർ ഈസ് എ ഹെവൻലി ഫാദർ.
നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു പിതാവുണ്ട്.
യു ടെൽ ഹിം,
അവനോട് പറയുക,
ഹി കെയർസ് ഫോർ യു,
അവൻ നിങ്ങൾക്ക് കരുതും. നിങ്ങൾ അവരോട് വ്യാപലപ്പെടേണ്ട കാര്യമില്ല.
ഗോഡ് വിൽ ടേക്ക് കെയർ.
ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റി തരും.
യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്.
നീ ദൈവത്തിന്റെ പൈതലാണ്.
സോ ടെൽ യുവർ ഫാദർ,
പിതാവിനോട് പറയുക,
യു ഷുഡ് നോട്ട് ബി വറീഡ് ആൻഡ് ആങ്ഷ്യസ് ആൻഡ് അണ്ടർ ടെൻഷൻ.
ആ നിലയിൽ നിങ്ങൾ മാനസിക വ്യഥ അനുഭവിക്കേണ്ട ആകുലപ്പെടേണ്ട കാര്യം ഒന്നും തന്നെയില്ല.
യു ഹാവ് സംവൺ എൽസ് ടു കെയർ ഫോർ യു.
നിങ്ങളെ കരുതുന്ന ഒരു വ്യക്തിയുണ്ട്.
ദ ലാസ്റ്റ് തിങ് ഇൻ ചാപ്റ്റർ 7 വേഴ്സ് 1.
അവസാനത്തെ കാര്യം 7 അധ്യായം 1 വാക്യത്തിൽ,
ഡോണ്ട് ജഡ്ജ്,
മറ്റുള്ളവരെ വിധിക്കരുത്.
You do not know the whole details.
പൂർണ്ണ വിവരം നിങ്ങൾക്കറിയില്ല.
You do not know the whole motives.
അതിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ നിങ്ങൾക്കറിയത്തില്ല.
You just see something and you come to conclusion.
നിങ്ങൾ ഒരു കാര്യം പുറമേ കണ്ടു, നിങ്ങൾ ഒരു കൺക്ലൂഷൻ എത്തുകയാണ്.
We are so careless in this matter.
ഈ ഒരു കാര്യത്തിൽ നമ്മൾ തികച്ചും ശ്രദ്ധയില്ലാത്തവരാണ്.
This is one sin that most believers commit.
അനേക വിശ്വാസികൾ ചെയ്തു പോകുന്ന ഒരു തെറ്റാണ് ഇത്.
We see something, immediately come to conclusion.
നമ്മൾ ഒരു കാര്യം കണ്ടു, ഉടൻ തന്നെ അതിനൊരു കൺക്ലൂഷൻ കൊണ്ടുവരികയാണ്.
We don't know why he did it.
എന്തിനാണ് അത് ചെയ്തത് നമുക്കറിയത്തില്ല.
But you make, he must have done this for that.
ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് നമ്മൾ അങ്ങ് പറയുകയാണ്.
Please don't say that.
അങ്ങനെ പറയാൻ പാടില്ല.
If he is wrong, let God judge him.
അവൻ തെറ്റാണെങ്കിൽ ദൈവം അവനെ വിധിക്കട്ടെ.
You know, there are situations where the elders in the church and all may have to, look into matters and judge people. That's a different thing.
സഭയിലെ മൂപ്പന്മാർക്ക് സഭയിലെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ചില കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും. അത് വേറെ കാര്യം.
They may have to deal with some people living in sin. They may have to make a judgment.
ചില വ്യക്തികൾ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തികളോട് ചില വിധികൾ കൊടുക്കേണ്ടത് വരും. അത് അപ്രകാരമുള്ളതാണ്.
This is not talking about that.
ഇത് അതിനെ കുറിച്ചല്ല പറയുന്നത്.
This is about our casual day-to-day life.
ഇത് നമ്മുടെ അനുദിന ജീവിതത്തിലെ സാധാരണ സംഭവങ്ങളാണ്.
We don't have to judge people.
നാം ആരെയും വിധിക്കാൻ ആവശ്യമില്ല.
We don't know their motive.
അവരുടെ ആ ലക്ഷ്യങ്ങൾ നമുക്കറിയില്ല.
We don't know why they did it.
എന്തിനാ അത് ചെയ്തു നമുക്കറിയില്ല.
So leave it to God.
ദൈവത്തിന് വിട്ടുകൊടുക്കുക.
If it is something blatant open sin, of course we have to condemn it.
തീർച്ചയായിട്ടും ബാഹ്യമായിരിക്കുന്ന ചില പാപങ്ങളാണെങ്കിൽ അതിനെ ശിക്ഷ വിധിക്കണം.
But motives don't judge.
എന്നാൽ അതിന്റെ ലക്ഷ്യങ്ങളെ നാം വിധിക്കാൻ പാടില്ല.
You don't know everything.
നമുക്ക് എല്ലാം പൂർണ്ണമായിട്ട് അറിയത്തില്ല.
Very often we are careless in what we say.
പലപ്പോഴും നാം പറയുന്ന കാര്യങ്ങളെ അശ്രദ്ധമായിട്ട് നാം പറയാറുണ്ട്.
I want to give you a conclusion.
ഞാൻ ഇതിനെ ഒന്ന് ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്.
Chapter 7 is the last chapter.
7 അധ്യായമാണ് ഈ പ്രസംഗത്തിന്റെ അവസാന അധ്യായം.
And in verse 7 it says,
7 വാക്യത്തിൽ പ്രകാരം പറയുന്നു,
Ask and it shall be given you, seek and you shall find, knock and it shall be opened unto you.
യാചിപ്പിനാൽ നിങ്ങൾ കിട്ടും, അന്വേഷിപ്പിനാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിനാൽ നിങ്ങൾ തുറക്കും.
Verse 8, everyone that seeketh receiveth.
8 വാക്യം, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു.
We usually take these verses to mean that if you pray, God will answer your prayer.
പലപ്പോഴും നാം ഇതിനെ എടുക്കുന്നത് നാം പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടും എന്നുള്ള അർത്ഥത്തിലാണ്.
Okay, that's all right. Nothing wrong with that.
അത് നല്ലതാണ്, അതിനെ തെറ്റൊന്നുമില്ല.
I'm not saying this against that.
എന്നാൽ അതിനെതിരെ നാം പറഞ്ഞാൽ,
I'm not saying this against it.
ഞാൻ അതിനെതിരായിട്ടല്ല പറയാൻ പോകുന്നത്.
But in the context, it has a different meaning.
എന്നാൽ ഈ പശ്ചാത്തലങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ വ്യത്യസ്ത അർത്ഥമാണുള്ളത്.
We looked at these 9 good things.
നാം 9 നല്ല കാര്യങ്ങൾ കണ്ടു.
I should have.
എനിക്കുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ.
But we see God, I don't have these things.
എന്നാൽ കഥാവിനോട് നോക്കി, കഥാവേ ഇതൊന്നും എനിക്കില്ല.
We saw 9 bad things we should get rid of.
നാം കളയേണ്ട 9 ചീത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു.
But we see, oh God, I have all these things in me.
കഥാവേ നോക്കി, കഥാവേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നിലുണ്ട്.
Well, how to manifest divine nature?
എങ്ങനെയാണ് ദിവ്യ സ്വഭാവം വെളിപ്പെടുത്താൻ കഴിയുന്നത്?
How to have victory over anxiety?
ആകുല ചിന്തയുടെ മേൽ എങ്ങനെയാണ് എനിക്ക് വിജയം വരിക്കുവാൻ കഴിയുന്നത്?
How to love my enemy?
എന്റെ ശത്രുവിനെ എങ്ങനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയും?
I am puzzled after hearing these 18 things.
ഈ 18 കാര്യങ്ങൾ കേട്ട് ഞാൻ ആകെ കുഴങ്ങിയിരിക്കുകയാണ്.
How can I manifest this nature?
ഈ സ്വഭാവം എനിക്ക് എങ്ങനെ വെളിപ്പെടുത്താൻ സാധിക്കും?
Answer.
ഉത്തരം,
ask and it shall be given.
യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും.
You seek for it.
അന്വേഷിപ്പീൻ.
You cry for it.
അതിനുവേണ്ടി കരയുക.
You knock for it.
അതിനുവേണ്ടി മുട്ടുക.
Oh God, my life does not have these good qualities.
കർത്താവേ ഈ നല്ല സ്വഭാവങ്ങൾ എന്റെ ജീവിതത്തിൽ ഇല്ല.
Very often I am a slave to the bad 9 things.
പലപ്പോഴും ഈ തെറ്റായിരിക്കുന്ന 9 കാര്യങ്ങൾക്ക് ഞാൻ അടിമപ്പെട്ടു പോവുകയാണ്.
I am not able to live a victorious life.
വിജയകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയുന്നില്ല.
God, I am not knocking, please, you should help me.
കർത്താവേ, ഞാൻ കൊട്ടുന്നു, എന്നെ സഹായിക്കണം.
I'm seeking after you.
ഞാൻ നിന്നെ അന്വേഷിക്കുകയാണ്.
I want to live a life pleasing to God.
നിന്നെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
I want to show the character of my heavenly father.
എന്റെ സ്വർഗീയ പിതാവിന്റെ സ്വഭാവം വെളിപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്.
Ask.
യാചിക്കുക.
That is the meaning of those verses in the context of the Sermon on the Mount.
ഈ ഗ്രീപ്രഭാഷണത്തോടുള്ള ബന്ധത്തെ പശ്ചാത്തലം വെച്ച് പറയുമ്പോൾ ഈ വാക്യങ്ങളുടെ അർത്ഥം അതാണ്.
It is not talking about asking for healing or for money.
സൗഖ്യത്തിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ യാചിക്കുന്ന അർത്ഥമല്ല ഇവിടെ ഉള്ളത്.
But if you take it in a different context, there's nothing wrong.
മറ്റൊരു പശ്ചാത്തലത്തിൽ നിങ്ങൾ എടുത്താലും തെറ്റൊന്നുമില്ല.
But in this context,
പക്ഷേ ഈ പശ്ചാത്തലത്തിൽ,
this is the meaning of those verses.
ഈ ആ വാക്യങ്ങളുടെ യഥാർത്ഥ അർത്ഥം ഇതാണ്.
If you ask,
നിങ്ങൾ യാചിച്ചാൽ
God will give it.
ദൈവം നിങ്ങൾക്ക് തരും.
What?
എന്താണ് തരുന്നത്?
Ability and grace to manifest divine nature as taught by the Lord Jesus.
യേശു കർത്താവ് പഠിപ്പിച്ച ആ ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തുവാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരും.
There are many more things in this sermon.
ഈ പ്രസംഗത്തിൽ ഇനിയും അനേക കാര്യങ്ങളുണ്ട്.
We are not going to look into them now.
എന്നാൽ അതൊന്നും ഇപ്പൊ നോക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല.
Don't follow just the letter of the law as the Jews did.
യഹൂദന്മാർ ചെയ്തതുപോലെ പ്രമാണത്തിന്റെ ന്യായ പ്രമാണത്തിന്റെ അക്ഷരങ്ങളെ അനുഗമിക്കുവാനിടയായിത്തീരരുത്.
Don't interpret the scripture for our convenience.
നമ്മുടെ സൗകര്യാർത്ഥം വചനത്തെ വ്യാഖ്യാനിക്കുവാനിടയായിത്തീരരുത്.
Don't add your own rules and regulations to the word of God.
ദൈവവചനത്തോട് നിങ്ങളതായിരിക്കുന്ന കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുവാനിടയായിത്തീരരുത്.
When you read the Bible,
വചനം വായിക്കുമ്പോൾ,
understand what God means by it.
ദൈവം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കുക.
It's more important to God than the outside.
നമ്മുടെ അകമാണ് നമ്മുടെ പുറത്തേക്കാളിലും ദൈവത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്.
Our righteousness should exceed the righteousness of the Pharisees.
നമ്മുടെ നീതി പരീശന്റെയും ശാസ്ത്രിമാരുടെ നീതിയെ കവച്ചു വെക്കുന്നതായിരിക്കണം.
So what shall we do?
നാം എന്ത് ചെയ്യണം?
Pray out to God.
കർത്താവിനെ നിലവിളിക്കുക.
Oh God,
കർത്താവേ,
please help me.
എന്നെ സഹായിക്കണം.
I want to live like this.
എനിക്ക് അപ്രകാരം ജീവിക്കണം.
I see my failures.
എന്റെ പരാജയങ്ങൾ ഞാൻ കാണുന്നു.
I am asking.
ഞാൻ നിന്നോട് യാചിക്കുന്നു.
I am knocking.
ഞാൻ മുട്ടിക്കൊണ്ടിരിക്കുന്നു.
I am seeking.
ഞാൻ അന്വേഷിക്കുന്നു.
You know, the verb forms used there is present continuous. It is not just knocking once, but keep on.
അത് ഒരിക്കൽ ചെയ്തെന്നുള്ള മാത്രമല്ല, ചെയ്തുകൊണ്ടേയിരിക്കുന്നു.
Keep on asking. That's a real translation.
യാചിച്ചുകൊണ്ടേയിരിക്കുന്നു.
Don't just ask one day and stop it.
ഒരിക്കൽ യാചിച്ചു നിർത്തി എന്നുള്ളതല്ല.
All your life,
നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ,
you have to keep asking for God's help and grace so that we will live a life that shows divine nature.
ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തുവാൻ തക്കണുള്ള ജീവിതത്തിന് വേണ്ടി യാചിച്ചുകൊണ്ടേയിരുന്ന് കൃപയായിപ്പാൻ തക്കണോടെ യാചിക്കണം.
May God enable you to study this more because we looked at a little bit of it.
ഇതിനെ വിശദമായിട്ട് നമ്മൾ അല്പമായിട്ട് നോക്കി വിശദമായിട്ട് പഠിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.
And more than that,
അതെല്ലാം ഉപരിയായിട്ട്,
may God help us to manifest this nature of God, the character of our father, more in our lives in the days to come.
നമ്മുടെ സ്വർഗീയ പിതാവിന്റെ ആ ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തി ജീവിപ്പാൻ വരുന്ന ദിവസങ്ങളിൽ ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ.
May God bless us.
ദൈവനാമം നമ്മളെ അനുഗ്രഹിക്കട്ടെ.